We need to concentrate on the subjects in which we are not very strong.
നാം ശക്തമായിരിക്കുന്നതല്ലാത്തതായ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്നുള്ളതായ കാര്യത്തെക്കുറിച്ച് നാം രാവിലെ സംസാരിച്ചുകൊണ്ടായിരുന്നു.
It's a tremendous grace from God to have light on what we are weak in.
നാം ബലഹീനമായിരിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് അവിടെ ശക്തരായിത്തീരുവാൻ ദൈവത്തിന്റെ വലിയ കൃപ നമുക്ക് തരുന്നു.
I'm not saying weak because we are failing.
നാം പരാജയപ്പെടുന്നത് കൊണ്ട് നാം അശക്തരാണെന്നല്ല ഞാൻ പറയുന്നത്.
You know, there are some subjects we may have talked about 100 times and people still don't take it seriously.
നാം ചില കാര്യങ്ങളെക്കുറിച്ച് 100 പ്രാവശ്യത്തിലധികം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും പലരും അത് കാര്യമായിട്ട് എടുക്കുന്നില്ല.
We can't keep on going on that.
അത് തുടർന്നും പോകുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല.
But I'm thinking of subjects on which we may not have placed much emphasis at all in our teaching.
നമ്മുടെ പഠിപ്പീരുകളില് അത്രയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കാത്തതായ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
Perhaps not enough.
നാം പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അത് ആവശ്യത്തിന് മാത്രമായിട്ടില്ല.
You know, the Bible says that we are to be witnesses of Jesus.
ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, നാം യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി തീരണം.
Sometimes we don't take that responsibility seriously enough.
ഈ ഉത്തരവാദിത്വം മിക്കപ്പോഴും നാം ആവശ്യമായ മാത്ര കാര്യമാക്കുന്നില്ല.
God wants a witness on this earth.
ദൈവം ഈ ഭൂമിയിൽ തനിക്ക് സാക്ഷികളെ ആവശ്യമുണ്ട്.
You know, like Adam, God created him to be a witness to reflect his nature.
ദൈവത്തിന്റെ സ്വഭാവം പ്രകടിപ്പിക്കാനുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആദാമിനെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയത്.
Adam failed.
എന്നാല് ആദാം ആ കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി.
Jesus Christ has brought us back into the place where Adam was.
ആദാം ആയിരുന്നതായ ആ സ്ഥലത്തേക്ക് യേശുക്രിസ്തു നമ്മെ തിരികെ കൊണ്ടുവരുന്നു.
The aim is now we should fulfill that purpose.
അതിന്റെ ലക്ഷ്യം, ആ ആവശ്യം നാം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്.
To be witnesses to Christ wherever we are.
നാം എവിടെയായിരുന്നാലും അവിടെയൊക്കെയും ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുക.
We must never forget that that is our primary calling in life.
നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ ദൈവിക വിളി അതാണെന്നുള്ള കാര്യം നാം മറക്കരുത്.
That is the main thing God said about Adam.
ആദാമിനെ കുറിച്ചും ദൈവം പറഞ്ഞതായ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായിരുന്നു.
Man in our image.
മനുഷ്യനെ നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കുക.
Now, there is a difference between bearing witness and being a witness.
നാം സാക്ഷ്യം വഹിക്കുന്നതും നാം സാക്ഷിയായി തീരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.
Being a witness refers to my life and my words.
നാം സാക്ഷിയായി തീരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവും നമ്മുടെ വാക്കുകളും സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്.
Bearing witness is like in a court, you know, we say something.
നാം സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കോടതിയിൽ സാക്ഷ്യം പറയുന്നത് പോലെയുള്ളതായ കാര്യമാണ്.
We are just saying what we've experienced.
നാം അനുഭവിച്ചത് നമ്മൾ പറയുന്നു അത്രമാത്രം.
See, in a court, they don't check what type of life this witness is living.
ഒരു കോടതിയിൽ ഈ സാക്ഷി പറയുന്നതായ സാക്ഷിയുടെ ജീവിതത്തെ അവർ പരിശോധിച്ചു നോക്കുന്നില്ല.
But in our case, we are to be witnesses.
നമ്മുടെ ജീവിതത്തിൽ നാം സാക്ഷികളായി തീരണം.
That means our life itself must be a witness.
നമ്മുടെ ജീവിതം തന്നെ സാക്ഷിയായിരിക്കണം.
That is number one.
അതാണ് ഒന്നാമത്തെ കാര്യം.
And then, also with our lips.
അതോടുകൂടെ തന്നെ നമ്മുടെ നാവുകളും സാക്ഷ്യം പറയണം.
So, these are not two different things, like two legs.
അത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളല്ല, നമ്മുടെ രണ്ട് കാലുകൾ പോലെയാണത്.
We have more stability. I know you can stand on one leg, but you have more stability if you stand on two legs.
എനിക്കറിയാം നമുക്ക് ഒരു കാലിൽ നിൽക്കുവാനും കഴിയും, എന്നാൽ നാം രണ്ട് കാലിൽ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഉറപ്പ് ലഭിക്കുന്നു.
There is a big disease in among Christians called pendulumitis.
ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു വലിയ രോഗമുണ്ട്, ഈ ക്ലോക്കിന്റെ പെൻഡുലത്തിന്റേതുപോലുള്ളതായ ഒരു രോഗം.
You know what that is?
ആ രോഗം എന്താണെന്ന് അറിയാമോ?
That when you see some Christians going to one extreme on one teaching, the other Christians will go to the other extreme.
ചില ക്രിസ്ത്യാനികൾ ചില പഠിപ്പീരുകളുടെ ഏറ്റവും ഒരു അറ്റത്തേക്ക് പോകുന്നു, മറ്റു ക്രിസ്ത്യാനികൾ അതിന്റെ മറ്റ് അറ്റത്തേക്ക് പോകുന്നു. രണ്ടുപേരും തെറ്റാണ് പറയുന്നത്. ഇതിനെ പെൻഡുലമൈറ്റിസ് എന്നാണ് പറയുന്നത്. ഈ രോഗത്തിൽ നിന്ന് അനേകർ രോഗത്തിന് അടിമകളാണ്. ചിലര് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് പ്രാന്തായ ആ അവസ്ഥയിലേക്ക് പോകുന്നു. പെൻഡുലമൈറ്റിസ് എന്നുള്ള ഈ രോഗമുള്ളവര് അതിന്റെ മറ്റേ അറ്റത്തേക്ക് അവർ പോകുകയും ഞങ്ങൾക്ക് ആത്മാവിന്റെ വരങ്ങൾ ആവശ്യമില്ല എന്ന് പറയുകയും
ചെയ്യുന്നു.
അതുപോലെ ചിലര് പറയും ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം ജീവിതത്തിലുള്ളതായ വിശുദ്ധിയാണ്, വിശുദ്ധിയാണ് ജീവിതത്തിന് ആവശ്യമുള്ളത് എന്ന്. നമ്മളും ആ അപകടത്തിലാണെന്ന് ഞാൻ ധരിക്കുന്നു.
We can be in one extreme where we never witness to anybody, we never bring anybody to Christ.
അങ്ങനെ അതിന്റെ ആ ഏറ്റവും അവസാനത്തെ അറ്റത്ത് നമ്മൾ ഒരിക്കലും കർത്താവിന് സാക്ഷിയായി തീരാതെയും കർത്താവിലേക്ക് ആരെയും കൊണ്ടുവരാതെയും
ഇരിക്കുന്നു.
ആരെയും നമ്മൾ മീറ്റിംഗിലേക്ക് വിളിച്ചുകൊണ്ട്
ഒരാള്
ബുക്ക് വായിച്ച് രക്ഷിക്കപ്പെടണം എന്നുള്ള ഭാരത്തോടുകൂടെ ബുക്ക് കൊടുക്കുകയൊക്കെ അസറ്റ്
ചെയ്യാതിരിക്കുന്നത്.
നമ്മൾ ചിലർക്ക് വേണ്ടി ഒരു കപ്പ് ചായ മേടിച്ചു കൊടുക്കാൻ ചിലവാക്കുന്ന പണമുണ്ടെങ്കിൽ അതുകൊണ്ട് അവർക്ക് ഒരു കാസറ്റ് വാങ്ങി കൊടുക്കുവാനായിട്ട് കഴിയും. എന്നാൽ അതിനെപ്പറ്റി നാം
ചിന്തിക്കാറില്ല.
അവനൊരു പരാജയപ്പെട്ട ക്രിസ്ത്യാനി ആയിരിക്കും, ഞാനൊരു കാസറ്റോ ഒരു ബുക്കോ കൊടുത്താൽ അവന്റെ ജീവിതം അതുകൊണ്ട് വ്യതിയാനം
വരും.
ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക്
കാരണം
നാം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാനെങ്ങനെ ജീവിക്കുന്നു, ഞാനെങ്ങനെ ജീവിക്കുന്നു, ഞാനെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്.
സോ മെനി അതർ പീപ്പിൾ ദി അതർ സൈഡ് വർ ഓൾവേസ് വിറ്റ്നസിംഗ് 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 ആൻഡ് ഹാവ് നോ ലൈഫ്.
മറ്റേ ഭാഗത്ത് നിൽക്കുന്നതായ ആൾക്കാർ എപ്പോഴും ഞാൻ സാക്ഷിയായി നിൽക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് അവരുടെ ആ സാക്ഷ്യത്തെ പിന്താങ്ങുവാനായിട്ട് ഒരു ജീവിതം അവർക്കില്ല. അതിനെതിരായിട്ട് നാം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ആ രോഗത്തിനാണ് ഈ പെൻഡുലമൈറ്റിസ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് രണ്ടും ആവശ്യമാണ്.
യൂസ് അനദർ ഇല്ലസ്ട്രേഷൻ, ഇറ്റ്സ് ലൈക്ക് എ നാരോ വേ ഓൺ വിച്ച് ദേർസ് എ ക്ലിഫ് ദിസ് സൈഡ് ആൻഡ് എ ക്ലിഫ് ദിസ് സൈഡ് ആൾസോ.
അത് മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടന്നുപോകുന്ന ഒരു ഇടുങ്ങിയ വഴിയുടെ രണ്ട് സൈഡിലും അഗാധമായ
ഗർത്തങ്ങളാണ്.
അവൻ ഒരു സൈഡിലുള്ളതായ ആ ഗർത്തത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ നമ്മൾ അവനോട് പറയും, നീ പുറകോട്ട് തിരികെ വരിക, നീ ആ ഗർത്തത്തിലേക്ക് പുറകിലേക്ക് വരിക വരിക എന്ന് പറയും. അവൻ പുറകേക്ക് വന്നു വന്ന് മറു സൈഡിലെ ഗർത്തത്തിലേക്ക് വീഴുവാനിടയായി തീരും.
bothers about which side of the cliff you fall over, it doesn't matter to him. He says, whichever side you fall over, I'm quite happy.
നിങ്ങള് ഏത് ഗർത്തത്തിലേക്ക് വീഴുന്നു എന്നുള്ള കാര്യത്തിൽ പിശാചൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? അവൻ എങ്ങനെയെങ്കിലും വീഴിക്കണമെന്നേ ഉള്ളൂ.
One of the most important things in the Christian life is to be balanced.
ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളിലൊന്ന് നമ്മൾ അവിടെ സന്തുലിതാവസ്ഥയിലായിരിക്കുക എന്നുള്ളതാണ്.
You know, my one leg was shorter than the other. I'd be standing like this the whole time.
എന്റെ രണ്ട് കാലുകൾ ഒരു കാലിലും നീളക്കുറവാണെങ്കിൽ ഞാൻ എല്ലാ സമയവും ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചരിഞ്ഞു നിൽക്കും.
Walking like this also.
നടക്കുമ്പോഴും ആ നടപ്പിലും ആ ചരിവുണ്ടാകും.
Some people are unfortunate enough to have some problem with their leg. They becomes like that.
കാലിന് ഇങ്ങനെയുള്ളതായ ഒരു അവസ്ഥയിലുള്ളതായ ചില ഭാഗ്യഹീനരായ മനുഷ്യരുണ്ട്.
Or think of a bodybuilder who just fills up his right side all red, muscular, and this side is all slim.
ഒരു ശരീരം പണിയുന്നതായ ഒരു അഭ്യാസിയെ കുറിച്ച് ചിന്തിക്കുക. അവൻ അവന്റെ ഒരു മസിൽ മാത്രം എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെയിരിക്കും?
I can't take a picture of anybody. There's nobody like that.
അങ്ങനെയുള്ളതായ ഒരു പടം എടുക്കാൻ എനിക്ക് കഴിയില്ല, കാരണം അങ്ങനെ ആരും ഇല്ല.
I think one of these days I'll make one of those pictures on a computer.
എന്നാൽ ഈ ദിവസങ്ങളിലെ കമ്പ്യൂട്ടറിൽ അങ്ങനെ ഒരു പടം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു.
To show this is the condition of a lot of Christians.
ഇതാണ് യഥാർത്ഥമായും അനേക ക്രിസ്ത്യാനികളുടെ
അവസ്ഥ. Muscular on one side and this side all skinny.
ഒരു സൈഡിൽ വലിയ ബലമുള്ളതായ പേശികളും മറ്റേ സൈഡിൽ ഏറ്റവും
ക്ഷീണിച്ചിരിക്കുന്നു.
മറ്റേ സൈഡിൽ വളരെ ബലമുള്ളതായ പേശികളുള്ളതായ മനുഷ്യനും മറു സൈഡ് ശോഷിച്ചിരിക്കുന്ന ഒരു
മനുഷ്യൻ.
നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രമാണെന്ന്
മനസ്സിലാക്കാം.
ഒരു ഭാഗം വളരെ ശക്തമായിരിക്കുന്നു, മറ്റേ ഭാഗം വളരെ ശക്തിയില്ലാതായിരിക്കുന്നു. നിങ്ങൾ മുന്നോട്ട് പോയി വീണ്ടും നിങ്ങളെ പരിശോധിച്ചാൽ ഏത് ഭാഗത്താണ് ഞാൻ ശക്തനായിരിക്കുന്നത്? നിങ്ങൾ ഈ കാര്യത്തിൽ വളരെ സത്യസന്ധതയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സത്യത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല. കാരണം സ്വാഭാവികമായി നമുക്ക് നമ്മെ അനുകൂലിക്കുന്നതായ ഒരു ചിന്താഗതിയിൽ മുന്നോട്ട് പോകുവാനാണ്
താല്പര്യം.
നാം സത്യസന്ധരാണെങ്കിൽ നാം അത് കണ്ടുപിടിക്കുവാനിടയായിത്തീരും. ഞാൻ ഈ ഗ്രഹപാഠം അനേക പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്.
യു ഡിസ്കവർ ദാറ്റ് യു ആർ വെരി സ്ട്രോങ് ഇൻ ദി ഏരിയാസ് വേർ യു ഡോണ്ട് ഹാവ് ടു സാക്രിഫൈസ് എനിതിങ്.
നിങ്ങൾക്ക് ത്യാഗം ചെയ്യേണ്ടാത്തതായ മേഖലകളിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് സ്വാഭാവികമായ കാര്യം.
ഫോർ എക്സാമ്പിൾ ബൈബിൾ നോളജ്,
ഉദാഹരണമായിട്ട് ബൈബിളിലുള്ളതായ അറിവ്,
ബൈബിൾ
നോളജ്, ബൈബിളിലെ
സ്ട്രോങ്
അറിവ് കൂട്ടുന്നതായ കാര്യം, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയി തീരുവാൻ
കഴിയും.
അത് നിങ്ങൾക്ക് ഒരു ത്യാഗവും വരുത്തുന്നില്ല. നിങ്ങൾക്ക് മീറ്റിംഗുകൾക്ക് കടന്നു പോകുവാനും കാസറ്റുകൾ കേൾക്കുവാനും പുസ്തകങ്ങൾ വായിക്കുവാനും അങ്ങനെയുള്ള ജ്ഞാനം കൂട്ടാം.
തിങ്സ് വിച്ച് ഇൻവോൾവ് എ ലിറ്റിൽ സാക്രിഫൈസ്.
എന്നാൽ അത് ഒരു ത്യാഗത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ,
ലൈക്ക് ബീയിങ് കൺസേൺഡ് അബൌട്ട് സം വർക്ക് ഗോയിങ് ഓൺ ഫോർ ദ ലോർഡ് ഇൻ സം പാർട്ട് ഓഫ് ഇന്ത്യ ടു സീ ഹൗ ഇറ്റ്സ് പ്രോഗ്രസിംഗ് ആൻഡ് ടു ടേക്ക് എ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ് ആൻഡ് ടു പ്രേ ഫോർ ഇറ്റ്സ് ഫർദറൻസ് ആൻഡ് ഓൾ ദാറ്റ് ഇൻവോൾവ്സ് എ ലിറ്റിൽ എഫർട്ട്.
കർത്താവിന്റേതായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്ന വേലകളെ കുറിച്ച് ഭാരപ്പെടുകയും അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും നേരിട്ട് അറിയുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ നമുക്ക് വലിയ താല്പര്യമില്ല. കാരണം അതിൽ നമ്മുടേതായ ഒരു ത്യാഗം
അതിനകത്ത്.
പണം ചിലവഴിക്കേണ്ടതായ കാര്യങ്ങൾ വരുമ്പോൾ അവിടെയും നാം മാറി
നിൽക്കും.
നമ്മുടെ സുഖസൗകര്യം,
ഡിസ്കംഫർട്ട്,
നമ്മുടെ സുഖസൌകര്യങ്ങൾ കുറയുന്ന നമുക്ക് പ്രയാസമുണ്ടാകുന്നതായ മേഖലകൾ, അതിലൊക്കെയും നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്.
വെരി കെയർഫുള്ളി വി ആർ ചൂസിംഗ് ദോസ് പാർട്സ് ഓഫ് ദി ക്രിസ്ത്യൻ ലൈഫ് വേർ വി ഹാവ് മിനിമം ഇൻകൺവീനിയൻസ് ആൻഡ് മിനിമം സാക്രിഫൈസ്.
വളരെ സൂക്ഷ്മതയോടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ചില ഭാഗങ്ങളൊക്കെയും നാം തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ നമ്മുടെ സുഖസൗകര്യങ്ങൾ കുറയുന്നില്ല, നമുക്ക് അസൗകര്യങ്ങൾ ഉണ്ടാകുന്നില്ല. നമ്മുടെ മനസാക്ഷിയെ നാം ഒന്ന് കബളിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കോൺഫറൻസുകൾ ഉണ്ട്, മീറ്റിംഗുകൾ ഉണ്ട് എന്ന്
പറയുവാൻ
നമുക്ക് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള പരിപാടികളുണ്ട്.
നമ്മുടെ
മനസാക്ഷിയെ വഞ്ചിക്കുവാനായി ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ആ കാര്യത്തിൽ വഞ്ചിക്കുവാനുള്ള കാര്യങ്ങളാണ്. ഒരു വർഷത്തിൽ നമുക്ക് ഒന്നോ രണ്ടോ മീറ്റിംഗുകൾ ഉണ്ടാകും, എന്നിട്ട് ഞാൻ ചിലതൊക്കെയും ചെയ്യുന്നുവെന്ന് ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്.
റെസ്റ്റ് ഓഫ് ദി ഇയർ ഐ കൻ കെയർഫുള്ളി അവോയ്ഡ് എനിതിങ് ദാറ്റ് ഇൻവോൾവ്സ് എനി സാക്രിഫൈസ് ഓർ ഇൻകൺവീനിയൻസ് ഓർ ഡിഫിക്കൽട്ടി.
വർഷത്തിന്റെ മറ്റുള്ളതായ എല്ലാ ദിവസങ്ങളിലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ നമുക്കുണ്ടാകുന്ന അസൗകര്യങ്ങളെ എല്ലാം ഒഴിവാക്കാം.
Our argument is, brother, main thing is we got to build up our home.
നമ്മുടെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളതായ വാദഗതി, നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള നമ്മുടെ ഭവനം പണിയുന്ന
കാര്യത്തിലാണ്.
നമുക്കുള്ളതായ സഹോദരങ്ങളുമായിട്ടുള്ള ആ കൂട്ടായ്മയിൽ വളരുന്നതിലാണ്. അത് സത്യം തന്നെയാണ്.
I hope you're not going to have any regrets when you go to heaven.
എന്നാൽ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് ഞാൻ
പ്രതീക്ഷിക്കുന്നു. Avoid the little discomfort and sacrifice and all, you missed so much that God wanted to do through you on earth.
ത്യാഗം സഹിക്കുവാൻ നിങ്ങൾ തയ്യാറാകാതിരിക്കുന്നതിലും അസൗകര്യങ്ങൾ ഒഴിവാക്കുന്നതും വഴി ദൈവം നിങ്ങൾക്ക് തരുന്നതായ വിലയേറിയ അവസരങ്ങളെ നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്.
There is no way to serve God without sacrifice.
ത്യാഗത്തിലൂടെ അല്ലാതെ കർത്താവിനെ സേവിക്കുവാനായിട്ട് വേറൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. യേശു കർത്താവിന് പോലും തന്റെ മുന്നിൽ വേറൊരു
വഴിയില്ലായിരുന്നു.
അപ്പോസ്തലന്മാർക്കും അങ്ങനെ ഒരു
വഴിയില്ലായിരുന്നു.
നമുക്ക് പിന്നെ എങ്ങനെയാണ് വേറൊരു വഴി ഉണ്ടാകുന്നത്?
സോ ഇഫ് യുവർ വേ ഓഫ് ലൈഫ് ഇസ് സച്ച് ദാറ്റ് യു ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു സാക്രിഫൈസ് ബട്ട് യു വാണ്ട് ടു ബി യൂസ്ഫുൾ ടു ദി ലോർഡ്,
നിങ്ങൾ ത്യാഗം സഹിക്കുവാൻ കഴിയാതെ ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീരുന്ന ഒരു വഴിയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കാൻ
ആഗ്രഹിക്കുന്നത്.
നിങ്ങളോട് ഇപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ദൈവത്തിന് നിങ്ങൾ പ്രയോജനമില്ലാത്തവനായിരിക്കും.
യു വിൽ കം ടു ഓൾ ദി മീറ്റിംഗ്സ് ആൻഡ് യു എവരിബഡി തിങ്ക് യു ആർ എ ഗുഡ് ബ്രദർ ബിക്കോസ് യു ഷോ യുവർ ഫേസ് ഇൻ ഓൾ ദി മീറ്റിംഗ്സ്.
നിങ്ങൾ എല്ലാ മീറ്റിംഗുകൾക്ക് കടന്നു വരുന്നതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ നല്ല സഹോദരനാണെന്ന് എല്ലാവരും പറയും.
യു ആർ ഓൺലി ഫൂളിംഗ് യുവർസെൽഫ് ആൻഡ് എ ഫ്യൂ അദർ പീപ്പിൾ.
നിങ്ങൾ നിങ്ങളെ തന്നെ കൗളിപ്പിക്കുകയും മറ്റു ചില മനുഷ്യരെ കൗളിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്.
വി നീഡ് അവർ ലൈഫ് ടു ബാക്ക് അപ്പ് അവർ വേർഡ്സ്.
നമ്മുടെ വാക്കുകളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതം ഉണ്ടായിരിക്കണം.
But think if Jesus had only lived his life.
നാം ഇങ്ങനെ ചിന്തിക്കുക, യേശു കർത്താവ് അങ്ങനെ ഒരു ജീവിതം മാത്രമാണ് ജീവിച്ചത്.
Never spoke to anybody about it.
അതിനെക്കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞില്ല എങ്കിൽ.
Lived a wonderful, holy, good life.
വളരെ നല്ല വിശുദ്ധമായ ഒരു ജീവിതം ജീവിക്കുക മാത്രമാണ്
ചെയ്യുന്നത്.
ഈ സുവിശേഷത്തിലുള്ളതായ ഒരു വാക്യങ്ങളും അവിടെ ഉണ്ടായിരിക്കില്ലായിരുന്നു. യേശു കർത്താവ് ഈ നല്ലത് ചെയ്തു നല്ലത് ചെയ്തു നല്ലത് ചെയ്തു എന്നല്ലാതെ വേറൊന്നും
കാണുകയില്ലായിരുന്നു.
അപ്പോസ്തലന്മാരും അങ്ങനെ തന്നെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ
Paul went to Philippi and he said, I better live here for 3 years and show people what a good Christian I am.
പൗലോസ് ഫിലിപ്പിയിൽ കടന്നു ചെന്ന് 3 വർഷം അവിടെ താമസിച്ച് എത്ര നല്ലൊരു ക്രിസ്ത്യാനിയാണെന്ന് കാണിച്ചു
കൊടുത്തു.
ഇവിടെ 3 വർഷം പോലെ ഒരു 20 വർഷം ഞാൻ ജീവിച്ച് എന്താണ് ഒരു നല്ല ക്രിസ്ത്യാനി എന്ന് കാണിച്ചു കൊടുക്കാമെന്ന്
ചിന്തിച്ചിരുന്നുവെങ്കിൽ
പത്രോസ് ചിന്തിക്കുകയാണ്, എന്റെ ഭാര്യയോടനുസരിച്ച് ഒന്നിച്ച് എനിക്ക് എത്ര നല്ലൊരു കുടുംബജീവിതം കാണിക്കാമെന്ന് ഗലീലയിലുള്ളവരെ കാണിച്ചു കൊടുക്കാമെന്ന്. അത് നല്ല കാര്യം
തന്നെയാണ്. Peter and his wife have a good testimony there.
ഗലീലയിലുള്ള അനേക കുടുംബങ്ങൾ മോശമായ രീതിയിൽ പോകുമ്പോൾ പീറ്ററും അവന്റെ ഭാര്യയും കൂടെ നല്ലൊരു കുടുംബം നടത്തുന്ന നല്ല
സാക്ഷ്യമാണ്.
ദൈവത്തിന്റെ ഇഷ്ടം അവനെ കുറിച്ച് അതാകുന്നുവെങ്കിൽ നല്ലത് തന്നെ. ദൈവത്തിന്റെ ഇഷ്ടം മറ്റു ജനങ്ങളിലേക്ക് കടന്നുപോയി ദൈവത്തിന്റെ വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്നാണെങ്കിൽ അതവൻ ചെയ്തില്ല എങ്കിൽ അവന്റെ ജീവിതത്തിൽ ആ വലിയ നഷ്ടമുണ്ടാകും.
സോ യു വി റീഡ് എ വേഴ്സ് ലൈക്ക് ദിസ്,
നാം ഇങ്ങനെ ഒരു വചനം വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിൽ.
There was a man called Andrew, we read in verse 40, who was a disciple of John the Baptist, who heard John the Baptist speak and followed Jesus.
അവൻ അവിടെ അന്ത്രയോസ് എന്ന് പറയുന്നതായ ഒരു ശിഷ്യനുണ്ട്, അവൻ യോഹന്നാന്റെ ശിഷ്യനായിരുന്നു, അവൻ യേശു പറയുന്നത് കേട്ടു.
And he was gripped by what Jesus said.
യേശു കർത്താവ് പറഞ്ഞതായ കാര്യത്തെക്കുറിച്ച് അവൻ പിടിക്കപ്പെട്ടവനായിരുന്നു.
He said, this is tremendous.
അവൻ പറഞ്ഞു, ഇത് അത്ഭുതകരമായിരിക്കുന്നു.
This is exactly what I was looking for. I mean, till now I thought John the Baptist was the greatest, but now I know that this is the one John the Baptist was pointing out to.
ഇന്നുവരെയും ഞാൻ വിചാരിച്ചിരുന്നു ഈ സ്നാപയോഹന്നാനാണ് യഥാർത്ഥമായ ആളെന്ന്. എന്നാൽ ഇപ്പോൾ ഞാൻ കാണിക്കപ്പെട്ടിരിക്കുന്നത് യേശു ഇവനെ തന്നെയാണ് ഞാൻ അന്വേഷിച്ചിരുന്നത്. അപ്പോൾ അവൻ തീരുമാനിച്ചു, ഞാനിത് എന്റെ സഹോദരനോട് തീർച്ചയായിട്ടും പറയും.
സോ ഹി വെന്റ് ഹോം ആൻഡ് ടോൾഡ് ഹിസ് ഓൾഡർ ബ്രദർ.
അവൻ തന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് തന്റെ മൂത്ത സഹോദരനോട് അടുത്ത വാക്യത്തിൽ അവിടെ പറയുന്നു, അവൻ ഒന്നാമതായിട്ട് ചെയ്തതായ കാര്യം ഇതാണ്. അവൻ ചെന്നിട്ട് തന്റെ ജ്യേഷ്ഠനായ ഷിമോനോട് പറഞ്ഞു, ഷിമോനെ ഞാൻ ഒരു കാര്യം
കണ്ടെത്തിയിരിക്കുന്നു.
അവന് ഈ അത്ഭുതകരമായ കാര്യം തന്റെ ഒരു കുടുംബാംഗവുമായി പങ്കുവയ്ക്കുവാനായിട്ട് അപ്പോഴേ തീരുമാനിച്ചു.
യു ഹാവ് ദാറ്റ് ബർഡൻ.
അങ്ങനെ ഒരു ഭാരം നിങ്ങൾക്കുണ്ടോ?
യു ഫൗണ്ട് സംതിങ് ഹാസ് റിയലി ചേഞ്ച്ഡ് യുവർ ലൈഫ്. And you know this is exactly what your brother or sister needs.
നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുത്തിയതായ കാര്യം അത് നിങ്ങളുടെ സഹോദരന് അല്ലെങ്കിൽ സഹോദരിക്ക് യഥാർത്ഥമായും ആവശ്യമുള്ളത് തന്നെയാണ് എന്നുള്ളതായ ആ ബോധ്യത്തിൽ അപ്പോൾ നിങ്ങൾ പറയണം.
And he brought Simon Peter.
അവൻ സൈമണെ കർത്താവിൽ
Jesus changed his name to Peter.
യേശു കർത്താവിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, യേശു കർത്താവിന്റെ പേര് പീറ്റർ എന്നാക്കി.
Little did Andrew know that this brother of his is going to be the great leader on the day of Pentecost.
അപ്പോൾ അവൻ ഒന്നും അറിയില്ലായിരുന്നു, ഈ പെന്തക്കോസ് ദിവസത്തിൽ വലിയവനായി തീരുവാനായി പോകുന്ന വലിയ നേതാവാണെന്ന് തന്റെ സഹോദരൻ അറിഞ്ഞിരുന്നില്ല.
You never know, the person whom you bring may end up to be a great apostle for all you know.
നിങ്ങൾക്ക് എങ്ങനെ അറിയുവാനായിട്ട് കഴിയും നിങ്ങൾ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതായ വ്യക്തി ദൈവത്തിന്റെ വലിയൊരു അപ്പോസ്തലനായി മാറുകയില്ല എന്ന്.
You heard earlier today how some brother brought one cassette from Bombay to Riyadh and passed it around, and the two brothers sitting here because of that.
നിങ്ങള് നേരത്തെ കേൾക്കുകയുണ്ടായി, ബോംബെയിൽ നിന്ന് ഒരു സഹോദരൻ ഒരു ടേപ്പ് കൊണ്ടുവന്നു, അതുവഴി വന്നതായ രണ്ട് സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുന്നു.
You never know what one cassette can do.
ഒരു കാസറ്റിന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമെന്നുള്ളതായ കാര്യം നിങ്ങൾക്കറിയില്ല.
So don't despise that.
അത് നിങ്ങൾ ഉപേക്ഷിച്ചു കളയരുത്.
You pray about it.
നിങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക.
Lord, is there somebody I can give a book to or a cassette?
കർത്താവ്, ഇവിടെ എനിക്ക് കാസറ്റോ ബുക്കോ കൊടുക്കാവുന്ന ആരെങ്കിലും ഒരാൾ ഉണ്ടോ?
For folks like you who earn so much, what is the cost of a cassette? It's nothing.
നിങ്ങൾ ഇത്രയധികം ശമ്പളം ലഭിക്കുന്നതായ നിങ്ങൾക്ക് ഒരു കാസറ്റിന്റെ വില എന്താണുള്ളത്?
just think, you know, I told people in Bangalore, why you want to send 10 rupee Christmas card? You buy one of these 10 rupee books and give it to them.
Yeah, na Bangalore ulladaya nammada sahodarmarude
paraya card or birthday card. I mean, send a book.
Avarude parayarund ningal endinana 10 rupee koduthe oru New Year card Christmas card medichu aikkuna 10 rupee oru pustakam medichu aichu kodukka.
I'll do much more good.
Adu valare adhigam nanma cheyyum.
Card will read by 15 seconds and throw it in the waste paper.
Avara card nokki 15 nimisham kazhiyunnathinu munpu avaru adu valichariyum.
So in next day it says in verse 43
43-ാമത്തെ വാക്യത്തിൽ പറയുന്നു അടുത്ത ദിവസം
Galilee and he found Philip.
യേശു കർത്താവ് ഗലീലയിലേക്ക് കടന്നു ചെന്നു അവിടെ ഫിലിപ്പോസിനെ കണ്ടു.
And Jesus said to him, follow me.
യേശു കർത്താവ് ഫിലിപ്പോസിനോട് പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക.
And Philip was gripped.
അപ്പോൾ ഫിലിപ്പോസ് ആ സത്യത്താൽ പിടിക്കപ്പെട്ടു.
Philip went and found verse 45 a chap called Nathanael.
പിന്നെ 45-ാമത്തെ വാക്യത്തിൽ പറയുന്നു ഫിലിപ്പോസ് കടന്നു ചെന്നപ്പോൾ അവൻ നഥാനയേലിനെ കണ്ടു. അവൻ നഥാനയേലിനോട് പറഞ്ഞു നഥാനയേലെ നീ വരും നീ ഇത് കേൾക്കേണ്ട ആവശ്യമുണ്ട് നീ ഈ മനുഷ്യനെ കാണേണ്ട ആവശ്യമുണ്ട്
നഥാനയേൽ
പറഞ്ഞു അവൻ നത്രയിൽ നിന്നുള്ളവനല്ലേ നത്രയിൽ
നിന്നും
ഫിലിപ്പോസ് പറഞ്ഞു നീ ഒരു മുൻവിധിയുമായിട്ട് വരരുത് നീ വന്നവനെ കാണുക നസ്രത്തിൽ നിന്ന് വരുന്ന ചീത്ത കാര്യങ്ങളെ പറ്റി നമുക്കറിയാം അപ്പോൾ അതെല്ലാം കാണേണ്ട ആവശ്യമില്ല അവിടെ ഉള്ളതെല്ലാം ദുരുപദേശമാണ് ഫിലിപ്പോസ് പറഞ്ഞു അങ്ങനെയല്ല നീ കടന്നു വന്ന് ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കുക
അവിടെ നോക്കാം
ചിലരെ ക്ഷണിച്ചത് വഴി എത്ര വലിയൊരു വ്യതിയാനമാണ് അവിടെ വന്നിരിക്കുന്നത്
നോക്കുക
ഇവരെല്ലാവരും അപ്പസ്തോലന്മാരായി മാറുകയുണ്ടായി
കാരണം
ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവന്നു
ഐ ഫീൽ വി ഹാവ് നോട്ട് ഡൺ ദാറ്റ് ഇനഫ് ഇൻ അവർ ചർച്ച്
ആവശ്യത്തിന് മാത്രം ഈ കാര്യം നമ്മുടെ സഭകളിൽ നാം ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല എന്ന് ഞാൻ
പറയുന്നു
എല്ലാവരും അത് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്
നത്തിങ് റോങ് ഇൻ മേക്കിംഗ് എൻ എഫർട്ട്
അതിനുവേണ്ടി നാം ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല
തിരിഞ്ഞിരുന്നുകൊണ്ട്
നാം ചിന്തിക്കരുത് ആർക്കും ഇതിൽ യാതൊരു താല്പര്യവുമില്ല എന്ന്
യു നോ ദേർസ് വൺ ലിറ്റിൽ ഗേൾ ഇൻ സി എഫ് സി
ആ ബാംഗ്ലൂരിലെ സി എഫ് സി ചർച്ചിലെ ഒരു ബാലികയുണ്ട്
ഐ തിങ്ക് ഷീ വാസ് പ്രോബബ്ലി 6 ഇയേഴ്സ്
അവള് ഒരു 6 or 7 വയസ്സ് മാത്രം പ്രായമേ
ഉള്ളൂ
അവളുടെ സ്കൂളിലുള്ളതായ കത്തോലിക്ക കുട്ടികളുമായിട്ട് അവൾ വളരെ ഒരു കുട്ടിയുമായിട്ട് വളരെ ലോഹ്യത്തിലായി
അവര്
ഗേറ്റിന്റെ സ്കൂൾ വരെയും ഒരുമിച്ച് വരികയും പോവുകയും
ചെയ്യും
അങ്ങനെ അവളുടെ മാതാപിതാക്കന്മാരും അവളുമായി ബന്ധത്തിലായി
സ്കൂളിന്റെ
ഗേറ്റിങ്കിലുള്ളതായ ആ ചങ്ങാതിത്വം
മാത്രം I don't know who gave the first invitation whether it is the girl or the father invited this girl and her parents to come to our church
avare aaraana aadime kshanichathu ennariyilla ee penkuttiyo allengil penkuttiyude pidavo ayirikku avare sabayilekku kadannu varuvanayittu kshanichu
and that person came
avare sabayilekku kadannu
he got converted and he's become part of the church
adhin shesham avan veendum kshanichu avan sabayude oru bhagamayittu maari
and then he invited his brother
avan adhin shesham avante sahodarane vilichu kondu vannu
and the brother came
avante sahodaran kadannu vannu
That brother's name is Sebastian. He's now working in the office of the church.
Sabayude officeile joli cheyna Sebastian ennu sahodaranaanu aa sahodaran.
Such a useful brother.
Sabayke ithra maatram prayojanam
ullu sahodaran. I think he started with a little girl.
Adellam aarambichathu aa cheriya penkuttiyil ninnaanu.
Through her friendship with another girl.
Avula matra penkuttiyodullathaaya aa kootu changalathathil ninnum.
You never know what can come out of little friendships like this.
Cheriya suhrut bandhathil ninnum endellam varumenna namukku orikkalum parayan kazhiyilla.
Just to give a word or a meeting, ask my for a meeting or give a tract or a book or something.
Oru meetinginu vendi shenikkuka oru pusthakam kodukku oru cassette kodukku inganeulla cheriya cheriya karyangalilude valiya karyangalu nadakkuvanidayittu.
First be friendly with that person.
Avarumayittu oru suhrut bandhathilekku aayithiruka.
I believe in that type of witnessing more than just standing on the track and giving tracts out in the street.
Therivithil kondu poi verade tracts kodukkunnathilum ingane ulladaya bandhathile njan koodathil vishwasikkunnu
because at least 75% of those tracts if you go further up in the dustbin you'll find all of them.
Aa kodukkunna tracts il 75% thirichu trash bagilekku varuvanayittu idayayi thirum
but these ones which you give one to somebody with prayer produces tremendous results.
എന്നാൽ നിങ്ങൾ പ്രാർത്ഥനയോടെ കൊടുക്കുന്ന ഈ ഒരു ഒരു കാര്യം അത് ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു
പോകാൻ. You may not have the boldness to do that.
എന്നാൽ അത് ചെയ്യുവാനായിട്ടുള്ളതായ ശക്തി നിങ്ങൾക്ക്.
I don't think any of us have the boldness.
നമുക്ക് ആർക്കും അങ്ങനെയുള്ളതായ ശക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല.
But that's why we got to pray.
അവിടെയാണ് നാം പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യം.
You know, the apostles also were scared.
അപ്പോസ്തലന്മാരും പേടിച്ചിരുന്നു എന്നുള്ളതായ വസ്തുത നിങ്ങൾക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, നാലാം അധ്യായത്തില് അവിടെ ഉണ്ടായിരുന്ന മഹാപുരോഹിതന്മാരൊക്കെയും അവരെ ഭയപ്പെടുത്തി. പതിനെട്ടാമത്തെ വാക്യത്തിൽ അവരോട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അല്ലെങ്കിൽ നിങ്ങളെ കാരാഗ്രഹത്തിലാക്കുകയും അടിക്കുകയും
ചെയ്യും.
ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരെ ഭയപ്പെടുത്തി എന്ന്. അവരെ പേടിപ്പിച്ച് പറഞ്ഞയച്ചു, ഇനി എന്തെങ്കിലും നീ ഇത് ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ അന്ന് നീ ഇതിനുള്ളതായ മറുപടി ഞങ്ങളിൽ നിന്ന് ലഭിക്കും. അവര് അതുകൊണ്ട് ഭയപ്പെട്ടു പോയി. അവരെന്ത് ചെയ്തു? ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, അവര് തങ്ങളുടെ കൂട്ടാളികളുടെ അടുക്കലേക്ക് ചെന്നു. ക്രിസ്തീയ സുഹൃത്തുക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. അവര് പറഞ്ഞു, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു.
They said, Lord, please, now they are threatening us, verse
29. 29th vakathil avaru enna kartave avarude peeshnagale nee nokkaname.
And grant us boldness to speak thy word. Grant your servants boldness to speak with boldness.
Kartave ninde daasanmarku ninde vadanam shaktiyode prasthavikkuvanulladaya shakti nalganam.
You know what God did? What God did?
Devam endanu cheyyunnathu ningalkku ariyamo?
When they finished praying,
avaru prarthichu kazhinjappol
31.
31st വാക്യം,
the whole floor began to shake.
അവിടെ ഇരുന്നതായ സ്ഥലമെല്ലാം കുലുങ്ങുവാൻ തുടങ്ങി.
It was not an earthquake.
അതൊരു ഭൂമികുലുക്കമായിരുന്നില്ല.
The house began to shake.
അവരുടെ ഭവനം കുലുങ്ങുവാനായിട്ട് തുടങ്ങി.
They were filled with the Holy Spirit.
അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു.
And they went out and they spoke the word of God with boldness.
അവര് പുറത്തേക്ക് ഇറങ്ങി പോയി ദൈവത്തിന്റെ വചനം ശക്തിയോടെ പ്രസ്താവിച്ചു.
Exactly what they asked for, God gave them.
അവർ ചോദിച്ചത് അതുപോലെ തന്നെ ദൈവം അവർക്ക് കൊടുത്തു. അവർ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് ഭയം തോന്നുന്നു, കാരണം ഇവരിലേക്ക് നോക്കുമ്പോൾ വലിയ ഭയമാണ് ഉണ്ടാകുന്നത്. അവരെന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട്.
പീറ്ററിനെയും
ജെയിംസിനെയും പോലുള്ളതായ ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനും. ഞാൻ ഒരു സുഹൃത്തെ പോലെയല്ല, ഞാനൊരു മനുഷ്യൻ തന്നെയാണ്.
I say, Lord, give me boldness.
കർത്താവേ, നീ എനിക്ക് ധൈര്യം തരണം.
So even if you're feeling scared, you can pray, Lord, please give me boldness. Give me some opportunity to share with somebody.
നിങ്ങൾക്ക് അങ്ങനെ ഭയം തോന്നുന്നുവെങ്കിലും നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് ധൈര്യം തരണം മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാനായിട്ട്.
You never know what will come out of your life.
നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്ത് പുറത്തേക്ക് വരുന്നുവെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ
കഴിയില്ല.
നിങ്ങൾ ഒരു മനുഷ്യനെ കർത്താവിലേക്ക് കൊണ്ടുവരിക. ആ മനുഷ്യൻ നിന്ന് എത്ര പേര് കർത്താവിലേക്ക് വരുമെന്ന് നിങ്ങൾക്കറിയില്ല.
There was a Sunday school teacher in England, in America, about 120 years ago.
120 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ഒരു സൺഡേ സ്കൂൾ ടീച്ചർ ഉണ്ടായിരുന്നു.
Maybe 140 years ago.
ഒരുപക്ഷെ 140 വർഷം മുൻപായിരിക്കാം.
And he was one day walking down the road.
Avan oru divasam roadil kooda nadannu pogiyirunnu.
And he said, hey, there's one young man in my Sunday school who's working in the shoe shop.
Avan kandu thande Sunday school il padikkunna oru cheriya sahodaran shoe undakkunna shopil work cheyunnu.
He's a bit free, I'll just spend 5 minutes with him.
Avan vicharichu avan verade irikkiyanengil njan oru 5 minute avanumayittu samsarichu
vala. He went to the shop and that young man was sitting there free.
Avana aa shop like kadannu yenu aa yuvava avade verade irikkiyirunnu.
Spoke to him, you have a few minutes free, I just want to talk to you.
Avan avanodu paranju, ninakku ennodu kooda chelavilikkuvanayittu chila nimishangal undo?
So he talked to him.
Avan avanodu samsarichu,
no, you got to accept Christ as your savior.
Avan paranju, nee yesu christuvane ninde rakshithaavayittu sveekarikkanam.
Went to the back of the shop, made him kneel down and accept Jesus as his savior.
Aa nee ivide muttinmel ninna yesu christuvane ninde hrudayathinte karthaavayittu sveekarikkanam.
And that young boy accepted the Lord, young man.
ആ യുവാവായ മനുഷ്യൻ യേശുക്രിസ്തുവിനെ തന്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു.
You know who that young man was?
ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ?
D.L. Moody. He became one of the greatest evangelists in America 120 years ago.
ആ മനുഷ്യനാണ് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധ സുവിശേഷകനായി തീർന്ന D.L. Moody.
He brought thousands of people to Christ in America and in England.
അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അനേക ആയിരങ്ങളെ യേശുക്രിസ്തുവിന് വേണ്ടി നേടിയെടുത്തവനാണ് D.L. Moody.
Just because this man, when he went by that shop, he had a burden to go in and speak to him for 5 minutes.
അതിന് കാരണമായി തീർന്നത് ആ കടയുടെ മുന്നിലൂടെ ഈ മനുഷ്യൻ കടന്നു പോയപ്പോൾ അവനോട് 5 നിമിഷം സുവിശേഷം പറയുവാനുള്ളതായ ഭാരം അവനിൽ
ഉണ്ടായതാണ്.
നമ്മൾ ചിന്തിച്ചു നോക്ക, അവൻ ഇങ്ങനെ കരുതുന്നു, ഞാൻ എന്തിനാണ് അവനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന്. അങ്ങനെ കടന്നു
പോകുമായിരുന്നു.
അത് ഒരു മറ്റൊരു വലിയ സംഭവമായി മാറുമായിരുന്നു. ഇങ്ങനെയുള്ളതായ അനേക സംഭവങ്ങൾ നടന്നിട്ടുണ്ട്.
From one little man, a stream comes that becomes like many rivers.
ഒരു ചെറിയ മനുഷ്യനിൽ നിന്ന് നദികളായിട്ട് ഒഴുകുന്ന വലിയ ഒഴുക്കുണ്ടായത് കാണുവാൻ കഴിയും.
So, let's pray that God will give us a greater burden to be His witnesses this year.
ഈ വർഷത്തിൽ
and reluctant.
ഞാൻ നിങ്ങളോട് കടന്നുപോയി ചെയ്യുവാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രയാസം
നിങ്ങൾക്ക്.
അങ്ങനെ ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നില്ല.
I'm telling you to pray to God.
ഇതിനുവേണ്ടി കർത്താവിനോട്
പ്രാർത്ഥിക്കുക. Pray to Jesus and say, Lord, can you lay upon my heart perhaps somebody I can share these wonderful truths with.
ഇതിനുവേണ്ടി നിങ്ങളോട് പ്രാർത്ഥിക്കുവാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, യേശു കർത്താവേ, ചിലരോട് ഈ സത്യം പങ്കുവയ്ക്കുവാനുള്ളതായ ഭാരം നീ എന്റെ ഹൃദയത്തിൽ തരുമോ.
Somebody in your class, somebody in your office.
നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ചിലര്, ഓഫീസിൽ ജോലി ചെയ്യുന്ന ചിലര്.
And you never know what will come from that.
അതിൽ നിന്ന് എന്ത് പുറത്തേക്ക് വരുന്നെന്ന് നിങ്ങൾക്കറിയില്ല.
May not be tomorrow, it may be one or two months from now that God gives you that opportunity.
അതൊരു പക്ഷേ നാളെ ലഭിക്കില്ലായിരിക്കും, ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസങ്ങൾ കഴിഞ്ഞായിരിക്കും ദൈവം ആ അവസരം.
You pray for these 2 months.
ഈ രണ്ടു മാസവും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
And one day God will open a door.
ഒരു ദിവസം ദൈവം ഒരു വാതിൽ തുറക്കും.
That's God's way.
അതാണ് ദൈവത്തിന്റെ വഴി.
Do things all of a sudden.
വളരെ പെട്ടെന്ന് അവൻ കാര്യങ്ങൾ ചെയ്യുന്നില്ല.
But he does things slowly.
അവൻ കാര്യങ്ങൾ അവന്റേതായ വേഗതയിൽ ചെയ്യുന്നു.
But wherever he sees a burden, a real burden,
എവിടെയും ഒരു യഥാർത്ഥമായ ഭാരം അവൻ കാണുമ്പോൾ,
God will use that man to do something.
ആ മനുഷ്യനെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കും.
I'll give you an example from the Old Testament.
പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിക്കുവാനായിട്ട്.
Wonderful stories in the Old Testament teach us some amazing truths.
പഴയ നിയമത്തിലുള്ളതായ അത്ഭുതകരമായ സംഭവങ്ങൾ നമ്മളെ വിലയേറിയ ചില സത്യങ്ങൾ പഠിപ്പിക്കുന്നു.
You know, some people think that because I say we are not under the old covenant, we should never read the Old Testament.
നാം പഴയ ഉടമ്പടിയുടെ കീഴിലല്ല എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ധരിക്കാറുണ്ട് നാം പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കരുതെന്ന്.
I read the Old Testament. I am tremendously blessed by the word of God.
അങ്ങനെയല്ല, പഴയ നിയമ പുസ്തകങ്ങൾ ഞാൻ സ്ഥിരമായി വായിക്കാറുണ്ട്. അതിലൂടെ അത് ദൈവത്തിന്റെ വചനമാണ്. അതിലൂടെ ദൈവമെന്നെ
I know lessons. I know what God is like by reading the Old Testament.
പഴയ നിയമം വായിക്കുന്നത് വഴി ദൈവം എങ്ങനെയുള്ളവനെന്ന് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. കാരണം ദൈവം മാറ്റമില്ലാത്തവനാണ്. ദൈവം പഴയ നിയമത്തിൽ ആയിരുന്നതുപോലെ തന്നെയാണ് ഇപ്പോഴും ആയിരിക്കുന്നത്. ദൈവം തന്നെ അന്വേഷിക്കുന്നവരെ മാനിക്കുന്നു. പഴയ നിയമത്തിലുള്ളതായ ന്യായ പ്രമാണത്തിന്റെ കീഴിലല്ല നാം
ആയിരിക്കുന്നത്.
മൃഗങ്ങളെ ബലി കഴിക്കുന്നതും സ്ഥാപത്തിന്റേതും ദേവാലയത്തിന്റേതുമായ നിയമങ്ങൾക്ക് നാം അടിമയല്ല. അതും ഞാൻ വായിക്കുന്നു. പുതിയ നിയമം എനിക്ക് കുറച്ചുകൂടെ വ്യക്തമായി
മനസ്സിലാക്കാം.
നെഹെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
ചാപ്റ്റർ 1.
നെഹെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം.
It says here that Nehemiah, you know, I want to tell you a little bit of history here.
ഇവിടെ ചില ചരിത്രം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
Nehemiah was living about more than 100 years after the nation of Judah was led captive by Nebuchadnezzar.
യഹൂദ രാജ്യം നെബൂഖദ്നേസറിനാൽ പിടിക്കപ്പെട്ടതിന് ശേഷം 100 വർഷങ്ങൾക്ക് ശേഷമാണ് നെഹെമ്യാവ് ജീവിച്ചിരുന്നത്.
And all Jerusalem was in ruins.
ജെറുസലേം മുഴുവനും കത്തി നാശത്തിലായിരുന്നു.
God had said that after 70 years my people will go back.
എന്നാൽ ദൈവം അവരോട് വ്യക്തമായും പറഞ്ഞിരുന്നു, 70 വർഷക്കാലത്തിന് ശേഷം എന്റെ ജനം തിരികെ
ജെറുസലേം.
ദൈവം പറഞ്ഞതുപോലെ തന്നെ എസ്രായുടെ നേതൃത്വത്തിൽ ചിലർ ജെറുസലേമിലേക്ക് തിരികെ പോയിരുന്നു.
സോ നെഹെമ്യാ വാസ് ലിവിംഗ് ഇൻ ദ ക്യാപിറ്റൽ
the world capital of Susa those days.
ആ കാലഘട്ടത്തിലെ ലോകത്തിന്റെ തലസ്ഥാനമായിരുന്ന സൂസയിലായിരുന്നു നെഹെമ്യാവ് വന്ന് താമസിച്ചിരുന്നത്.
One day somebody came from Judah.
ആ ദിവസങ്ങളിലെ യഹൂദയിൽ നിന്ന് ചിലർ തിരികെ വന്നു. രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഹനന്യാവും ബാക്കിയുള്ള ചിലരും അവിടേക്ക് കടന്നു വന്നു. നെഹെമ്യാവ് അവരെ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങള്, ജെറുസലേം എങ്ങനെയുണ്ട്, അവിടേക്ക് തിരികെ പോയതായ ആൾക്കാരൊക്കെയും എങ്ങനെയുണ്ട്. അവര് പറഞ്ഞു അവിടുത്തെ കാര്യം വളരെ ഭയാനകമായിരിക്കുന്നു,
അവര്
പറഞ്ഞു അവിടെയുള്ളതായ ആൾക്കാരെല്ലാം മഹാ കഷ്ടത്തിലും മഹാ അപമാനത്തിലുമായിരിക്കുന്നു, യെരുശലേമിന്റെ മതിലുകളൊക്കെയും ഇടിഞ്ഞു കിടക്കുന്നു, നഗരമെല്ലാം കത്തിനാശമായിരിക്കുന്നു. ഈ കാര്യം അവൻ കേട്ടപ്പോൾ, രാജാവിന്റെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ടതായ ഒരു വ്യക്തിയായിരുന്നു നെഹെമ്യാവ്. അവനിത് കേട്ടപ്പോൾ നാലാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ അവിടെ കുറെ നാൾ ദുഃഖിച്ച് കരഞ്ഞു, അവൻ ഉപവസിച്ചു, അവൻ പ്രാർത്ഥിച്ചു.
I'm concerned about Jerusalem.
അവൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ ഈ ജെറുസലേമിനെ കുറിച്ച് ഞാൻ ഭാരപ്പെടുന്നു, ഞങ്ങളുടെ പാപങ്ങളെ നിക്ഷമിക്കണം, ഞങ്ങൾ ധാരാളം പാപം ചെയ്തു പോയി, കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ, നിന്റെ ഈ നഗരത്തെ കുറിച്ച് നീ എന്തെങ്കിലും
ചെയ്യണം.
ഈ നെഹെമ്യാവിന്റെ ഭാരം എന്നെ മിക്കപ്പോഴും വെല്ലുവിളിക്കാറുണ്ട്.
I wonder how many people today are interested in finding out how is it going with the church there or how is it going with the church over there.
ഇപ്പോഴ അവിടെ ഉള്ളതായ സഭകളിൽ എങ്ങനെ നടക്കുന്നു, മറ്റുള്ളത്തെ സഭകളിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് അന്വേഷിക്കുന്നതായ ഭാരം എത്ര പേർക്കുണ്ട്.
And when they hear it's not going so well,
അവിടെ നന്നായിട്ട് നടക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ,
how many people like Nehemiah will sit down and say, Lord, have mercy on us.
എത്ര പേര് നെഹെമ്യാവിനെ പോലെ ഇരുന്ന് കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന്
പ്രാർത്ഥിക്കുന്നു.
അവര് മോശമായതുകൊണ്ടല്ല, നമ്മള് മോശമായതുകൊണ്ടാണ്. അവര് മോശമായതുകൊണ്ട് കർത്താവേ ഞങ്ങളെല്ലാം നിന്റെ മക്കളാണ്, അവരെ അവിടെയാണ്, ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. നെഹെമ്യാവ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞങ്ങൾ നിന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങളോട് നിക്ഷമിക്കണം.
God was so delighted to see one man who was burdened.
ആ ഭാരമുള്ളതായ ആ ഒരു മനുഷ്യനെ കണ്ടതിൽ ദൈവത്തിന് വലിയ സന്തോഷമുണ്ടായി.
God said, Nehemiah,
ദൈവം പറഞ്ഞു, നെഹെമ്യാവേ,
you are going to be my instrument to build the walls of Jerusalem.
യെരുശലേമിന്റെ മതിലുകളെ പണിയുവാനുള്ള എന്റെ ഉപകരണങ്ങളായി നീ മാറുക തന്നെ ചെയ്യും.
Did little survey of Jerusalem.
അവൻ കടന്നുപോയി യെരുശലേമിലെ കാര്യങ്ങളൊക്കെയും പരിശോധിച്ചു നോക്കി.
Teams of people together.
അവനെ അവിടെയുള്ളതായ ആൾക്കാരെയൊക്കെയും ഒന്നിച്ചുകൂട്ടി.
Got everybody to work. High priest started working and the servants started working.
എല്ലാവരെയും അവൻ ഒരുമിച്ച് കൂട്ടി, മഹാപുരോഹിതനും അവന്റെ ദാസന്മാരും എല്ലാവരും വേല ചെയ്യാൻ തുടങ്ങി.
52 days he built the wall.
52 ദിവസം കൊണ്ട് അവൻ യെരുശലേമിന്റെ മതില് മുഴുവൻ പുതുക്കി പണിതു.
Then he came back to his job.
അവൻ തിരിച്ച് അവന്റെ ജോലിയിലേക്ക് വന്നു.
That's why his book is here.
അതുകൊണ്ടാണ് ഈ നെഹെമ്യാവിന്റെ ബുക്ക് ഇവിടെ ഉള്ളത്.
And if he had not wept and prayed and fasted, we would not have had this book in this Bible.
നെഹെമ്യാവ് അങ്ങനെ കരയുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ബുക്ക് ബൈബിളിൽ ഉണ്ടായിരിക്കില്ലായിരുന്നു.
Everything starts with a little burden in the heart.
എല്ലാം ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ളതായ ചെറിയ ഭാരത്തിൽ നിന്നാണ്.
About 230 years ago.
ഏകദേശം
220 years ago.
ഏകദേശം 220 വർഷങ്ങൾക്ക് മുൻപ്
There is a shoe repairer in England.
ഇംഗ്ലണ്ടിലെ ഒരു ഷൂ റിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു.
His name was William Carey.
അവന്റെ പേര് വില്യം കേറി എന്നായിരുന്നു.
Somebody asked him, so I heard that you're a shoemaker.
ചിലര് അവനോട് ചോദിച്ചു, ഞങ്ങൾ കേൾക്കുന്നു നീ ഒരു ചെരുപ്പ് നന്നാക്കിയാണെന്ന്. നീ ഒരു ചെരുപ്പ് ഉണ്ടാക്കുന്നവനാണെന്ന് ഞങ്ങൾ
കേട്ടു.
അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെരുപ്പ് ഉണ്ടാക്കുന്നവനല്ല, ഞാൻ ചെരുപ്പ് നന്നാക്കുന്നവനാണ്. ഷൂ ഉണ്ടാക്കുവാൻ മാത്രം കഴിവുള്ളവനല്ല. അദ്ദേഹം വളരെ താഴ്മയുള്ളതായ മനുഷ്യനായിരുന്നു. അദ്ദേഹം അവിടെ കുത്തിയിരുന്ന് ഷൂ ഒക്കെയും നന്നാക്കി കൊടുക്കുമായിരുന്നു. അവന്റെ ആ ഭിത്തിയിൽ ഭൂലോകത്തിന്റെ ഒരു മാപ്പ് അവൻ അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയിരുന്നു. ഈ ഭൂലോകത്തിലുള്ളതായ രാജ്യങ്ങളിലേക്കൊക്കെ നോക്കിക്കൊണ്ട് അദ്ദേഹം വിചാരിച്ചു ഇതില് സുവിശേഷം കേൾക്കാത്ത ഒത്തിരി നമുക്ക് ഈ ദൈവത്തിന്റെ വചനമുണ്ട്, ഇതിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ളതായ ഒരു വചനമുണ്ട്. അവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, ബ്രിട്ടൻ ഭരിക്കുന്ന ഒരു രാജ്യം. ഞാൻ അവിടെ പോകേണ്ടതായിട്ടുണ്ട്.
He got up in the Baptist church one evening.
ഒരു
സന്ധ്യാസമയം 25
വയസ്സുള്ള യുവാവായി അവൻ ഒരു ദിവസം ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ എഴുന്നേറ്റ് നിന്നു.
All these old people sitting there, great Bible scholars.
അവിടെ ബൈബിൾ പരിജ്ഞാനമുള്ള അനേകര അവിടെ ഇരിപ്പുണ്ടായിരുന്നു.
He said, my dear brothers, I feel we should have a burden for all these heathen who haven't heard the gospel.
അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഈ സുവിശേഷം കേൾക്കാത്തതായ ഈ ജാതികളെ കുറിച്ച് ഒരു ഭാരം നമ്മൾക്ക് ഉണ്ടാകണം.
One old man with a long face got up.
ഒരു പ്രായമുള്ളതായ മനുഷ്യൻ ഒരു ഭിന്ന മുഖത്തോടുകൂടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു.
Young man, sit down.
യുവാവായ മനുഷ്യനെ, നീ അവിടെ ഇരിക്കുക.
When God wants to convert the heathen, he'll do that with your help or my help.
ദൈവം ജാതികളെ രൂപാന്തരപ്പെടുത്തേണ്ടതായ സമയത്ത് അവൻ രൂപാന്തരപ്പെടുത്തും, അതിന് നിന്റെയോ എന്റെയോ സഹായം ആവശ്യമില്ല.
So the poor man had to keep quiet. Poor young William Carey.
ആ ചെറുപ്പക്കാരന് അവിടെ ഇരിക്കേണ്ടതായിട്ട് വന്നു വില്യം കെറിക്ക്.
So he knew there's no hope of going through this church.
അദ്ദേഹത്തിന് മനസ്സിലായി ഈ സഭയിലൂടെ കടന്നു പോകുന്നതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല.
So he decided, I'm going to go on my own.
അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ എന്റേതായ ഒരു വഴിയിൽ പോവുക തന്നെ ചെയ്യും.
So he told his wife.
അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു.
His wife said, nothing doing. We are going to be in England only. I can't come with you to some strange country with all those cannibals and all those people.
അവള് പറഞ്ഞു, ഇതൊന്നും നടക്കുവാനായിട്ട് പോകുന്നില്ല, നമ്മൾ ഈ ഇംഗ്ലണ്ടിൽ തന്നെയായിരിക്കും, നിന്റെ കൂടെ നരഭോജികളായി മനുഷ്യരുടെ ഇടയിലേക്ക് വരുവാൻ എന്നെ കിട്ടത്തില്ല.
All the other Englishmen go to make money. You want to go and preach the gospel to them.
ബാക്കിയുള്ള ഇംഗ്ലീഷുകാരെല്ലാം അവർ പണം ഉണ്ടാക്കുവാനായിട്ട് പോകുന്നു, നീയാണെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നു. നിന്റെ കൂടെ വരുവാൻ എനിക്ക്
കഴിയും.
അവള് ഒരു മാനസിക രോഗിയുമായിരുന്നു.
അദ്ദേഹം
എന്ത് പറഞ്ഞു നിങ്ങൾക്കറിയാമോ?
അന്നേരം
അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഞാൻ ഏകനായിട്ട് പോകാം.
And he tried to find some ship which will take him to India. Those days only ships would go.
ആ കാലങ്ങളിൽ ഇന്ത്യയിലേക്ക് കപ്പൽ മാർഗം മാത്രമേ പോകുവാൻ കഴിയുകയുള്ളായിരുന്നു. അങ്ങനെയുള്ളതായ ഒരു കപ്പൽ അദ്ദേഹം കണ്ടു.
That also no ships with steam engines or anything, just sails and all that.
അന്ന് ഈ ആവി കൊണ്ട് ഓടുന്നതായ കപ്പലുകളൊന്നുമില്ലായിരുന്നു, കാറ്റിനെ ആശ്രയിച്ച് ഓടുന്ന കപ്പലുകൾ
മാത്രം.
അത് മാസങ്ങൾ ഇന്ത്യയിലേക്ക് വരുവാനായിട്ട് എടുക്കുമായിരുന്നു.
സോ ദി ഇംഗ്ലീഷ് ഗവൺമെന്റ് ഹേർഡ് ദിസ് ഫെലോ ഈസ് കമ്മിങ് ടു പ്രീച്ച് ദി ഗോസ്പൽ ടു ദി ഇന്ത്യൻ.
അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് അറിഞ്ഞു ഈ മനുഷ്യൻ.
ഇംഗ്ലീഷ് ഗവൺമെന്റ്.
ഇംഗ്ലീഷ് ഗവൺമെന്റ് അറിഞ്ഞു ഈ മനുഷ്യൻ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഇന്ത്യയിലേക്ക്
വരുന്നുണ്ട്.
അവർ പറഞ്ഞു, ഇന്ത്യക്കാരെല്ലാം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വ്യവസായം ഇവിടെ
അവസാനിക്കും. ഈ
ഇന്ത്യക്കാരെ വീണ്ടും ജനിക്കാതെയും സുവിശേഷം ഇല്ലാതെയും ഇവരെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബിസിനസിന്റെ
ആവശ്യമാണ്.
അവർ പറഞ്ഞു, വില്യം കേറിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതായ ഏത് കപ്പൽ വന്നാലും അത് ഞങ്ങൾ പിടിച്ചെടുക്കും. വില്യം കേറിയോടെ എല്ലാവരും പറഞ്ഞു, നീ ഞങ്ങളുടെ കപ്പലിൽ വരരുത്, കാരണം ആ കപ്പൽ അവർ പിടിച്ചെടുക്കും.
Nobody was willing to take him.
അവനെ ഇന്ത്യയിലേക്ക് എടുക്കുവാനായിട്ട് ആരും തയ്യാറായില്ല.
No, he could have said, oh, then it is not God's will. Let me go back to my sugar repair.
അപ്പോൾ അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഒരുപക്ഷെ ഇത് ദൈവത്തിന്റെ ഹിതമായിരിക്കില്ല ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നത്, അതുകൊണ്ട് ഞാൻ എന്റെ പഴയ പണിയായ ചെരുപ്പ്
അദ്ദേഹം
അങ്ങനെ പറഞ്ഞില്ല, വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട്.
Even though all of India was under the British, called the East India Company those days.
ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നതായ ആ ഇതിന്റെ കീഴിൽ ഇന്ത്യ മുഴുവൻ ബ്രിട്ടീഷ്
ആധിപത്യത്തിലായിരുന്നു.
ബ്രിട്ടന്റെ കൗൺസിലെ
some parts of India ruled by other people.
എന്നാൽ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ചില രാജാക്കന്മാർ,
പോർച്ചുഗീസ് ruled ഗോവ,
പോർച്ചുഗീസുകാർ ഗോവ ഭരിച്ചിരുന്നു,
ഫ്രഞ്ച് പീപ്പിൾ ruled പോണ്ടിച്ചേരി,
ഫ്രഞ്ച് ആൾക്കാരെ പോണ്ടിച്ചേരി ഭരിച്ചു.
And near Calcutta there was a small place called Serampore which was ruled by the Danish people, Denmark.
ഡെൻമാർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സറംപൂർ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലം കൽക്കട്ടയ്ക്ക് അടുത്തുണ്ടായിരുന്നു.
സോ ദേർ വാസ് എ ഡേനിഷ് ഷിപ്പ്, there in London.
അങ്ങേക്ക് അവിടേക്ക് കടന്നു പോകുന്ന ഒരു ഡാനിഷ് കപ്പൽ ഉണ്ടായിരുന്നു.
They said, we are from Denmark, we don't care about England, come, we'll take you.
അവർ പറഞ്ഞു, ഞങ്ങൾ ഡെൻമാർക്കിലുള്ളവരാണ്, ഇംഗ്ലണ്ടുകാർ എന്ത് പറയുന്നുള്ള ഞങ്ങൾ
കാര്യമാക്കുന്നില്ല.
ഇംഗ്ലണ്ടിലെ രാജാവിനെ ഞങ്ങൾ കാര്യമാക്കുന്നില്ല.
അങ്ങനെ
വില്യം കേറി ആ കപ്പൽ കയറി കൽക്കട്ടയിലേക്ക് യാത്രയായി.
They tried to catch him, the British tried to catch him there also.
ബ്രിട്ടീഷ് ആൾക്കാരെ അവനെ അവിടെയും പിടികൂടുവാൻ.
But he somehow got into this Danish territory and he was safe there.
ഡാനിഷ് ആധിപത്യത്തിലായിരുന്ന സറാംപൂരിലേക്ക് അവൻ എങ്ങനെയോ എത്തിച്ചേർന്നു.
And he began to translate the Bible.
അവൻ അവിടെ ദൈവത്തിന്റെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്.
I think it was probably first into Bengali.
അത് ഒരുപക്ഷെ ആദ്യമേ അവൻ ബംഗാളി ഭാഷയിലേക്കായിരിക്കും തർജ്ജമ
ചെയ്തത്.
ആദ്യമേ അവന് ചിലരെ അടുക്കൽ ആ ഭാഷ പഠിക്കുവാനായിട്ട് പോയി.
Another thing, by the time he was waiting looking around for the ship, so many months his wife changed her mind, said, okay, I'll come with you.
ഈ കപ്പൽ കാത്തിരുന്നതായ അനേക മാസങ്ങൾ കൊണ്ട് അവന്റെ ഭാര്യ അവളുടെ മനസ്സ് തിരിച്ച് അവനോട് പറഞ്ഞു, ഞാനും നിന്റെ കൂടെ വരാം.
How God is so good that all this delay was for that purpose only.
ദൈവം എത്രയോ നല്ലവനാണെന്ന് നോക്ക. ഈ കാര്യങ്ങളുടെ ഒക്കെ അവൻ സാഹചര്യങ്ങൾ. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് യാത്രയായി.
But she could not stand the Indian climate and the difficulties there.
ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാലാവസ്ഥയും അവിടുത്തെ പ്രയാസമേറിയ കാര്യങ്ങളും നേരിടുവാനായിട്ട് അവൾക്ക് കഴിഞ്ഞില്ല.
Child died and they had to bury the child.
അവളുടെ കുഞ്ഞുങ്ങൾ മരിച്ചു. ആ കുഞ്ഞുങ്ങളെ കുഴിച്ചിടേണ്ടതായ അങ്ങനെ അവൾ ഒരു പ്രാന്തിയായിട്ട് മാറി. അവള് ഉപദ്രവിക്കുന്ന ഒരു പ്രാന്തിയായിട്ട് മാറി.
So he had to tie her to the bed every day and then go to work.
എല്ലാ ദിവസവും വേലയ്ക്ക് പോകുമ്പോൾ അവളെ കട്ടിലേക്ക് കെട്ടിയിട്ടിട്ട് അവൻ പോകുമായിരുന്നു.
Come back and look after her.
അവളെ നോക്കുവാനായിട്ട്
കഴിയില്ല. Very good husband.
അവൻ ഒരു നല്ല ഭർത്താവായിരുന്നു.
Never complained about her to anybody.
അവളെക്കുറിച്ച് ആരോടും അവൻ പരാതി പറഞ്ഞില്ല.
And he kept on years and years and years and she died finally.
അവന് ആ വർഷങ്ങളോടും അങ്ങനെ കടന്നുപോയി അവസാനം അവൾ മരിക്കുകയുണ്ടായി.
He was translated the Bible into Bengali.
അവൻ ബംഗാളി ഭാഷയിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്തു.
And into I think in about 14 languages I heard he did it finally.
ഞാൻ കേട്ടത് അവസാനം അവൻ 14 ഇന്ത്യൻ ഭാഷകളിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്തു.
And there was this bad practice in those days of women whose husbands had died, they would go and jump onto the fire and be burnt along with the husband. There was a Hindu practice called sati.
മരിച്ച ഭർത്താവിന്റെ ചിതയിലേക്ക് ചാടി ആത്മഹൂതി ചെയ്യുന്ന സതി എന്ന സമ്പ്രദായവും അന്ന് നിലനിന്നിരുന്നു.
Even now it is practiced in Rajasthan some places.
രാജസ്ഥാനിലും മറ്റും ഇപ്പോഴും അത് ചിലരൊക്കെയും ചെയ്യുന്നുണ്ട്.
Those days it was regular practice. All widows will, when the husband's body is burnt, they jump into the...
അന്ന് അത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നു. ആരുടെയെങ്കിലും ഭർത്താവ് മരിച്ചാൽ അവൾ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുമായിരുന്നു.
You know who stopped it?
ആരാണത് നിർത്തിയതെന്ന് അറിയാമോ?
വില്യം കേറിയാണ്. He got some Indians together and said, we must stop this practice.
അവരെ ചില ഇന്ത്യക്കാരെയൊക്കെയും ഒന്നിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമ്മൾ ഈ സമ്പ്രദായം നിർത്തണം.
And he started a printing press to print these Bibles.
ഈ ബൈബിൾ പ്രിന്റ് ചെയ്യാനുള്ളതായ പ്രിന്റിംഗ് പ്രസ് അവൻ ആരംഭിച്ചു.
You know how much time it takes to translate one page?
ഈ ഒരു പേജ് തർജ്ജമ ചെയ്യാനായി അവൻ എത്രമാത്രം സമയം എടുത്തു.
Particularly into some language that you are trying to learn yourself.
നിങ്ങൾ പഠിക്കുന്നതായ ഒരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യണമെങ്കിൽ എത്രമാത്രം പ്രയാസമുണ്ട്.
After he had translated such a lot,
avane itrayum valiyoru bhagam translate edu kaniyappola,
and it was in the printing press.
Adu printing press la
the entire printing press caught fire.
Aa press muluvan katti poguvan idayayirun.
The whole, I don't know, half the Bible or something which he had translated all burned.
Avane tarjuma cheyathaya pagudi bible olam katti poguva thanne cheythu.
Bowed his head and said, Lord, I don't know why you have allowed this.
അവൻ ദൈവസന്നിധിയിൽ തലകുനിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ദൈവമേ എന്തുകൊണ്ടാണ് നീ ഇത് അനുവദിച്ചതെന്ന് എനിക്കറിയില്ല.
He started again from Genesis.
അവിടെ നിന്ന് വീണ്ടും ഉൽപ്പത്തി പുസ്തകം മുതൽ വീണ്ടും അവൻ ആരംഭിച്ചു.
I am amazed at that man.
ആ മനുഷ്യനെ നോക്കി ഞാൻ അത്ഭുത പരമപ്പെട്ടതായിട്ടുണ്ട്.
No computer, no typewriter.
അവന് കമ്പ്യൂട്ടറോ ടൈപ്പ്റൈറ്ററോ ഒന്നുമില്ലായിരുന്നു.
Mad wife.
ഒരു പ്രാന്തിയായ ഭാര്യ.
First effort at translation all burnt in the print.
തർജ്ജമ ചെയ്യാനുള്ളതായ ആദ്യത്തെ ശ്രമം മുഴുവൻ.
Not the first, maybe one of the translations.
അവൻ തർജ്ജമ ചെയ്തായ ഒരു തർജ്ജമ കത്തിപ്പോവാനിടയായിരുന്നു. തടസ്സങ്ങളും 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 കൊണ്ട് മുന്നോട്ട് പോകുന്ന വഴി.
We're going to meet him in heaven.
നാം അദ്ദേഹത്തെ സ്വർഗത്തിൽ കാണുവാൻ പോവുകയാണ്. എനിക്കിപ്പോൾ നിങ്ങളോട് പറയുവാൻ കഴിയുന്നതിലും അനേക സാക്ഷ്യങ്ങൾ കൂടുതൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും.
Praise the Lord, William Carey. That was tremendous what you did.
അവിടെ അദ്ദേഹത്തോട് പറയുവാൻ കഴിയും, സഹോദരൻ വില്യം കേറി അങ്ങ് ചെയ്തായ പ്രവർത്തികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
അദ്ദേഹത്തെ
ഒരു 10 മണിക്കൂർ കേട്ടുകൊണ്ടിരിക്കുവാനും ഞാൻ തയ്യാറാണ്.
after that he'll tell you, now brother and sister, tell me what you did.
അതിനു ശേഷം അതായത് നമ്മളോട് ചോദിക്കും, സഹോദരന്മാരെ നിങ്ങൾ എന്താണ് ചെയ്തത്?
Oh brother, I used to get discouraged because once I didn't get a promotion in my job.
സഹോദരാ, ഞാൻ ഒരു പ്രാവശ്യം പ്രൊമോഷൻ കിട്ടാതിരുന്നത് കൊണ്ട് നിരാശനായി തീർന്നു പോയി.
And everybody else could get a new washing machine and I could not buy one, so I was very discouraged.
ബാക്കിയുള്ള എല്ലാവർക്കും പുതിയ വാഷിംഗ് മെഷീൻ മേടിക്കാൻ കഴിഞ്ഞു, എനിക്ക് മേടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ നിരാശനായിപ്പോയി.
Okay, what else did you do for the Lord?
ശരിയാണ്, നീ വേറെ എന്തൊക്കെയാണ് ദൈവത്തിന് വേണ്ടി ചെയ്തത്?
I went for lots of meetings.
ഞാൻ വളരെയധികം മീറ്റിംഗുകൾക്ക് കടന്നു പോയിട്ടുണ്ട്.
I've got so much notes. I'll show you what all I wrote.
എനിക്ക് എത്രമാത്രം നോട്ട് കിട്ടിയിട്ടുണ്ട്, ഞാൻ നിന്നെ കാണിക്കാം, ഞാൻ അന്ന് എഴുതിയെടുത്തതെല്ലാം.
Don't you think it'd be a shame?
അതൊരു ലജ്ജയായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
Think about it now.
ഇപ്പോൾ തന്നെ ചിന്തിക്കുക.
God has given us tremendous privileges, much more than William Carey had.
വില്യം കേരിക്ക് ഉണ്ടായിരുന്നതിലും അധികമായ അനേക സൗകര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്.
I think of these men who had a burden for our country.
ഈ മനുഷ്യരെ നമ്മൾ ഓർക്ക, നമ്മുടെ രാജ്യത്തെ കുറിച്ച് അവർക്കൊരു ഭാരമുണ്ടായിരുന്നു.
Who had a burden that people in our country should have the Bible in their own language.
നമ്മുടെ രാജ്യത്തുള്ളവർക്ക് ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം എന്നുള്ളതായ കാര്യത്തിൽ
ഭാരമുണ്ടായിരുന്നവര്,
അതിനുവേണ്ടി വലിയൊരു ത്യാഗം ചെയ്യുവാനായിട്ട് തയ്യാറുണ്ടായിരുന്നതായ മനുഷ്യര്.
He was a man who was tremendously faithful with money.
പണത്തോട് ഏറ്റവും അധികം വിശ്വസ്തത പുലർത്തിയ ഒരു
മനുഷ്യനായിരുന്നു.
അദ്ദേഹത്തിന്റെ ഒരു പല പുത്രന്മാരിൽ ഒരാൾ അവന്റെ കൂടെ ജോലി ചെയ്തിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, അവന്റെ പേര് ഫിലിക്സ് എന്നാണ്. ഫിലിക്സ്, നീ ഇത് ഓർത്തിരിക്കണം.
മണി ഗിവൻ ബൈ പീപ്പിൾ ഇൻ ഇംഗ്ലണ്ട് ഫോർ ഗോഡ്സ് വർക്ക് ഈസ് ദ മോസ്റ്റ് ഹോളി മണി ഇൻ ദ ഹോൾ വേൾഡ്.
ഇംഗ്ലണ്ടിലുള്ളതായ ആ മനുഷ്യര് ദൈവവേലയ്ക്കായി തന്നതായി പണം ഏറ്റവും വിശുദ്ധിയുള്ളതായ പണമാണ്.
വെരി കെയർഫുൾ ഇൻ യൂസിംഗ് ഇറ്റ്.
ഈ പണം നീ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധാലുവായിരിക്കണം.
വേസ്റ്റ് എനി,
അതില് ഒരു പെനി പോലും നീ വേസ്റ്റ് ആക്കരുത്.
ദാറ്റ്സ് വൈ ഗോഡ് യൂസ് ദാറ്റ് മാൻ.
അതുകൊണ്ടാണ് ദൈവം ആ മനുഷ്യനെ ഉപയോഗിച്ചത്.
So he was so faithful with his time, with his money.
അവൻ തന്റെ സമയവും തന്റെ പണത്തെ കുറിച്ചും ഏറ്റവും ശ്രദ്ധയുള്ളവനായിരുന്നു.
He never got discouraged.
അവൻ ഒരിക്കലും
maybe he got discouraged, but he didn't give in to it.
അവൻ നിരാശനായി തീർന്നിരിക്കാം, എന്നാൽ അവൻ ഒരിക്കലും തന്റെ ആ ദൗത്യം വിട്ടുകളഞ്ഞില്ല.
Not much fellowship. Naturally he got discouraged.
അവന് നമുക്കുള്ളത് പോലുള്ളതായ ഒരു കൂട്ടായ്മയും ഇല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി അവൻ നിരാശനായി.
People were trying to kill him.
മനുഷ്യർ അവനെ കൊന്നുകളയാൻ ശ്രമിച്ചു.
I'm sure the devil was after him.
തീർച്ചയായും പിശാച് അവന്റെ പിന്നാലെ ആയിരുന്നിരിക്കും.
God took care.
എന്നാൽ ദൈവം അവന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു.
സോ ലെറ്റ്സ് യൂസ് ദി ഓപ്പർച്യൂണിറ്റീസ് വി ഹാവ്.
നമുക്കുള്ളതായ അവസരങ്ങളെ നമുക്ക് ഉപയോഗിക്കാം.
Lord, give me a little burden in my heart to spread the word you've given me.
നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ നിന്റെ വചനത്തെ പ്രചരിപ്പിക്കുവാനുള്ളതായ ഒരു ഭാരം എന്റെ ഹൃദയത്തിൽ തരണം.
William Carey had a burden, that's why he kept that map there and thought and one day God led him.
അവന് ആ വലിയ ഭാരമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവന്റെ ഭിത്തിയിൽ അവൻ ആ മാപ്പ് തൂക്കിയിരിക്കുകയും അങ്ങനെ ഒരു ദിവസം അതിലേക്ക്
പ്രവർത്തിക്കുവാനിടയായി.
നെഹെമ്യാവിന്റെ ഹൃദയത്തിൽ ജെറുസലേമിനെ കുറിച്ച് ഒരു ഭാരമുണ്ടായിരുന്നു, അതുകൊണ്ട് ദൈവം അവനെ അയച്ചു.
സോ ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദിസ്.
ഒന്നാമത്തെ പടി ഇതാണ്.
ലോർഡ്, പുട്ട് എ ലിറ്റിൽ സീഡ് ഇൻ മൈ ഹാർട്ട്.
ദൈവത്തോട്, ദൈവമേ നീ എന്റെ ഹൃദയത്തിൽ ഒരു വിത്ത് വിതയ്ക്കണം.
എ ലിറ്റിൽ ബർഡൻ,
ഒരു ഭാരം വിതയ്ക്കണം.
കൺസേണിംഗ് സംതിങ്
ദൈവിക കാര്യങ്ങൾക്കായി ഞാൻ ചെയ്യേണ്ടതായ കാര്യത്തെ കുറിച്ചുള്ള ഒരു ഭാരം.
ഐ റിമെമ്പർ വെൻ ഐ വാസ് എ യങ് മാൻ,
ഞാനൊരു യുവാവായിരുന്നപ്പോഴത്തെ കാര്യം ഞാൻ ഓർക്കുന്നു.
ദേ വുഡ്ന്റ് അലൗ മീ ടു പ്രീച്ച് ഇൻ ചർച്ച്.
അവര് സഭയിൽ പ്രസംഗിക്കുവാനായിട്ട് എന്നെ അനുവദിച്ചില്ല. ആ സമയം എനിക്കൊരു 22-23 വയസ്സേ ഉള്ളായിരുന്നു.
ഐ യൂസ്ഡ് ടു ഗോ ടു സം ഇൻ ദ നേവൽ ബേസ് സം നോമിനൽ ക്രിസ്ത്യൻ ഹോം.
ഞാൻ നേവൽ ബേസിലുള്ളതായ ഒരു നാമമാത്ര ക്രിസ്ത്യാനികളുടെ ഭവനത്തിലേക്ക് കടന്നു പോകും.
Can we have a little Bible study in your home sometime?
നിങ്ങളുടെ ഭവനത്തിൽ നമുക്ക് അല്പസമയം ബൈബിൾ പഠിക്കുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
Just 15-20 minutes or half an hour.
ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ നമുക്ക് പഠിക്കാം.
When your church and my church has no meetings, we'll choose a day when it's free.
നമ്മുടെ രണ്ടുപേരുടെയും സഭകൾക്ക് മീറ്റിംഗ് ഇല്ലാത്ത, രണ്ടുപേർക്കും സൗകര്യമുള്ള ഒരു ദിവസം നമുക്ക് തീരുമാനിക്കാം.
അവരും
തീർച്ചയായും.
I'll sit there with 3 people.
ഞാൻ അവിടെ 3 പേരോട് ഒന്നിച്ചുകൂടി.
Sometimes we may call some other friend of his and be 6 people.
അവൻ അവരുടെ ചില സുഹൃത്തുക്കളെ വിളിക്കും, അങ്ങനെ 4-5 പേര് കാണും.
ഷെയർ ദ വേർഡ്. വാട്ട് ഡു ഐ നോ? ഐ വാസ് ഇൻ അപ്പർ കിൻഡർഗാർഡൻ. and I was teaching in ABC.
എനിക്ക് അപ്പോൾ ഒന്നും അറിയത്തില്ല. ഞാൻ ഒരു യു കെ ജിയിൽ പഠിക്കുന്ന എ ബി സി പഠിപ്പിക്കുന്ന ആ സമയത്തിലായിട്ടുള്ളൂ.
But he knew less than me, so I could teach him some.
അവർക്ക് എന്നെക്കാളും കുറച്ചേ അറിയത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് അപ്പോൾ പഠിപ്പിക്കാൻ
രക്ഷയെക്കുറിച്ച്
എങ്ങനെ വീണ്ടും ജനിക്കണമെന്ന്.
And you know, it started like that.
അങ്ങനെ ആരംഭിച്ചതാണ്.
Like that I learned to share the word.
അങ്ങനെ ഞാൻ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കാൻ
പഠിച്ചു.
ആ സഹോദരൻ
finally left the navy and became a full time worker in Andhra for many years.
ആ സഹോദരൻ ഇന്ത്യൻ നേവി വിട്ട് ആന്ധ്രയിൽ ദൈവത്തിന് വേണ്ടി മുഴുവൻ സമയം
റേഡിയോ പ്രോഗ്രാം.
അദ്ദേഹത്തിന് ഇപ്പോൾ റേഡിയോ പ്രോഗ്രാം അദ്ദേഹം മരിച്ചുപോയി.
I was thinking, just imagine if I had not gone to that home and just started a little Bible study, that chap would have died and gone to hell as a nominal Christian.
ഞാൻ അവന്റെ ഭവനത്തിൽ കടന്നുപോയി അങ്ങനെ ഒരു ബൈബിൾ സ്റ്റഡി ആരംഭിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായിട്ട് മരിച്ചു
പോകുമായിരുന്നു.
ഞാൻ അധികമായിട്ടൊന്നും ചെയ്തില്ല, ആ ബോള് ഉരുളുവാനായിട്ട് ഞാൻ ആരംഭിച്ചത് മാത്രമേയുള്ളൂ. പിന്നീട് ബോൾ ഉരുണ്ടുകൊണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കരുതുവാൻ കഴിയില്ല. അയർലൻഡിലെ ഒരു ചെറിയ ബാലിക ഉണ്ടായിരുന്നു, എമി കാർമൈക്കൽ എന്ന് പറയുന്ന ഒരു ചെറിയ ബാലിക.
She had a burden for the south of India.
സൗത്ത് ഇന്ത്യയെ കുറിച്ച് അവൾക്ക് ഒരു ഭാരമുണ്ടായിരുന്നു.
She heard about all these children, girls who were thrown into the temples. Baby girls.
ദേവദാസി സമ്പ്രദായത്തിലേക്ക് അയക്കുന്ന ഈ പെൺകുട്ടികളെ കുറിച്ചുള്ളതായ അറിവ് അവൾക്കുണ്ടായിരുന്നു.
She had a burden to go and save them.
അവിടെ കടന്നുപോയി അവരെ രക്ഷിക്കുവാനുള്ള വലിയ ഭാരം
അവൾക്കുണ്ടായിരുന്നു.
അവൾ അവളുടെ ജീവിതത്തിൽ ആ വേലയിലേക്ക് അതെല്ലാം ആരംഭിച്ചത് ആ ഒരു ചെറിയ ഭാരത്തിൽ നിന്നാണ്.
ഫ്യൂ ഇയേഴ്സ് അഗോ,
ചില വർഷങ്ങൾക്ക് മുൻപ്,
there was an old 80 year old Norwegian lady who came to Bangalore.
ഒരു 80 വയസ്സുള്ളതായ ഒരു പ്രായമുള്ള നോർവീജിയൻ സഹോദരി ബാംഗ്ലൂരിലേക്ക് വന്നു.
ആൻഡ് ഷീ ഗേവ് എ ടെസ്റ്റിമണി ഇൻ ഔർ ചർച്ച്.
അവള് നമ്മുടെ സഭയിൽ സാക്ഷ്യം പറയുകയുണ്ടായി.
ഐ വാസ് 5 ഇയേഴ്സ് ഓൾഡ്.
അവൾ പറഞ്ഞു, എനിക്ക് 5 വയസ്സുണ്ടായിരുന്നു.
ഐ സാറ്റ് ഇൻ എ മീറ്റിംഗ് ഇൻ നോർവേ.
ഞാൻ നോർവേയിൽ ഒരു മീറ്റിംഗിൽ ഇരുന്നു.
വേർ എ ചൈനീസ് മിഷണറി കേം ആൻഡ് സ്പോക്ക് അബൌട്ട് ദി ഗ്രേറ്റ് നീഡ് ഇൻ ചൈന.
അവൻ ചൈനയിലുള്ളതായ വലിയ ആവശ്യങ്ങളെ കുറിച്ച് അവിടെ സംസാരിച്ചു.
ഐ ഹേർഡ് എ ലിറ്റിൽ വോയിസ് സ്പീക്കിംഗ് ടു മീ.
അവിടെ ഒരു എന്റെ ഹൃദയത്തിൽ ഒരു ശബ്ദം സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു.
ഗോഡ് സെഡ് ടു മീ, വിൽ യു ഗോ ടു ചൈന ഫോർ മീ.
ദൈവം എന്നോട് ചോദിക്കുന്നു, നീ എനിക്ക് വേണ്ടി ചൈനയിലേക്ക് പോകുമോ?
ഐ വാസ് ഓൺലി 5 ഇയേഴ്സ് ഓൾഡ് ഷീ സെഡ്.
അവൾ പറഞ്ഞു, എനിക്ക് അപ്പോൾ 5 വയസ്സ് പ്രായമുണ്ടായിരുന്നുള്ളൂ. അവള് പറഞ്ഞു, ഞാൻ പോകാം.
And I could go to China only about 33 years later.
33 വർഷത്തിന് ശേഷമേ ഞാൻ ചൈനയിലേക്ക് പോയുള്ളൂ.
She went there.
അവള് അവിടെ പോയി.
She got married and millions of Bibles she and her husband sent to China.
അവൾ അവിടെ പോയി വിവാഹം കഴിച്ചതിന് ശേഷം ലക്ഷക്കണക്കിന് ബൈബിളുകൾ ചൈനയിലേക്ക് അയച്ചു.
And they are the ones who finally printed most of our books in Sri Lanka a few years ago.
അതിനു ശേഷം ശ്രീലങ്കയിലെ നമ്മുടെ പുസ്തകങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുന്ന പ്രസ് ഉണ്ടായി.
And started us on our book printing publishing business nowadays.
ഈ ദിവസങ്ങളിൽ തങ്ങളുടേതായ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതുമായ വേല തുടങ്ങി.
He's the one who started that in our ministry.
നമ്മുടെ ശുശ്രൂഷയിലും അവരാണ് അത് ആരംഭിച്ചത്.
So all these people started with little when they were very young. 5 years means younger than almost everybody here.
എല്ലാ മനുഷ്യരും തങ്ങളുടെ ചെറുപ്രായത്തിലെ തന്നെ ആ ഒരു ഭാരത്തിൽ ആരംഭിച്ചു. ഈ ബാലി എന്ന് പറയുമ്പോൾ 5 വയസ്സേ ഉള്ളൂ, നമ്മൾ എല്ലാവരെക്കാളും ഇളയ പ്രായത്തില്.
ഇമാജിൻ ടു ഹാവ് എ ഹാർട്ട് ടു ലിസൺ ടു ഗോഡ് വെൻ യു ആർ 5 ഇയേഴ്സ് ഓൾഡ്.
നിങ്ങൾക്ക് 5 വയസ്സുള്ളപ്പോൾ തന്നെ ദൈവത്തെ ശ്രദ്ധിക്കുവാനുള്ള ഒരു ഹൃദയം ഉണ്ടാകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക.
വണ്ടർഫുൾ,
അത്ഭുതകരമായിരിക്കുന്നു.
സോ മേ ഗോഡ് ഹെൽപ് അസ് ടു ഡു വണ്ടർഫുൾ തിങ്സ് ഇൻ ദി ഫ്യൂച്ചർ ഫോർ ദി ലോർഡ്.
നമ്മുടെ ഭാവിയിൽ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ,
we have only one life on this earth.
ഈ ഭൂമിയിലെ ഞങ്ങൾക്ക് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ.
And every year it's slipping by so quickly.
കർത്താവേ, ഓരോ വർഷങ്ങളും വളരെ വേഗത്തിൽ കടന്നു പോകുന്നു.
Help us to do what you want us to do.
കർത്താവേ, നീ ആഗ്രഹിക്കുന്നത് വേഗം ചെയ്തു തീർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.